ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. യു ഡി എഫിന്റെ വിജയശില്പി വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. രണ്ട് ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ സിബിഐ അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയശില്പി വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. ന്യൂഡൽഹിയിൽ ദിവസങ്ങളോളം നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. അല്പം മുൻപ് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഹൈക്കമാൻഡ് തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചത്. 11 ദിവസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ പല തലങ്ങളിലെ ചർച്ചകൾക്കും സമവായ നീക്കങ്ങൾക്കും ഒടുവിലാണ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരിൽ നിന്ന് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ന്യൂഡൽഹിയിൽ രാവിലെ ചേർന്ന അന്തിമ കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. എ ഐ സി സി മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി കെ സി വേണുഗോപാൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ് കേരളത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വേണുഗോപാൽ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും ശിരസാവഹിക്കുമെന്ന് മുമ്പ് പലവട്ടം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എ ഐ സി സി പിന്തുണ നൽകുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. യു എ ഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണവിപണികളുടെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. രണ്ട് ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രിമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. 2025 നവംബർ 10 ചുവപ്പുകോട്ടയ്ക്ക് സമീപം ട്രാഫിക് ജംഗ്ഷനിൽ വൻ സ്ഫോടനമുണ്ടായത്. സംഭവത്തിലെ മുഖ്യ ആസൂത്രകനും പ്രതിയുമായ ഉമറുൽ നബി ചാവേർ സ്ഫോടനത്തിൽ മരിച്ചിരുന്നു. അൽഖ്വയ്ദ യുമായി ബന്ധപ്പെട്ട ഖസ്ബത്തുൽ ഹിന്ദ് എന്ന ഭീകര സംഘടനാ പ്രവർത്തകനായിരുന്നു ഇയാൾ. ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, ഡിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാര കയറ്റുമതിക്ക് സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരും. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതി നടത്താം. മറ്റ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഷിപ്പിംഗുകൾക്കും നിരോധനം ബാധകമല്ല. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് സിബിഐ അന്വേഷണം ഊർജിതമാക്കി. പ്രതികളായ യഷ് യാദവ്, വികാസ് എന്നിവർ സിക്കറിലെ കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ഇവിടെ നിന്നാണ് ഗൂഢാലോചന ആരംഭിച്ചതെന്നും കരുതുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. സിക്കറിലെത്തിയ സിബിഐ സംഘം കോച്ചിംഗ് സ്ഥാപനങ്ങളെയും ഇടനിലക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും തമിഴ്നാടിന്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് പോരാട്ടം തുടരുമെന്ന് മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ 1.5 കോടിയിലധികം വോട്ടുകളും 72 സീറ്റുകളും നേടാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് ഡി എം കെ മുന്നണിയിലെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്റ്റാലിൻ അവകാശപ്പെട്ടു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90 വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയും പ്രസിഡന്റിനെ കാണുകയും ചെയ്തതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലും UAE തമ്മിലെ ബന്ധത്തിൽ ചരിത്രപരമായ വഴിത്തിരിവിലേക്ക് നയിച്ച കൂടിക്കാഴ്ചയാണിതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6,80,00,000 രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അലിമുത്ത്.
വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6,711 അയൽക്കൂട്ട അംഗങ്ങൾ വേനൽ മധുരത്തിന്റെ ഭാഗമായി. 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 1,19,040 രൂപയായി. ഗ്രാമിന് 16,880 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽക്കുമായി വീക്കെൻഡ് ബാച്ചിനും 6 മുതൽ +2 വരെ വിദ്യാർത്ഥികൾക്ക് ടാലന്റ് ഡെവലപ്മെന്റ് ഫൌണ്ടേഷൻ ബാച്ചിനും രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സിവിൽ സർവീസ് അക്കാദമിയുമായി ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി പോകണം. പരിചയസമ്പന്നരായ കന്നഡ സംസാരിക്കാൻ അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉത്സവ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. UDFന്റെ വിജയശില്പി VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. 2 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ CBI അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.